أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ഇന്നലെ ഫെബ്രുവരി 20 ഈ ദിവസം ജമാഅത്തിൽ മുസ്ലിമോദിനെ സംബന്ധിച്ച പ്രവചനത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ദിവസം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഈ ദിവസങ്ങളിൽ ജമാഅത്തുകളിൽ മുസ്ലിമോദ് പ്രവചനത്തെപ്പറ്റി യോഗങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഒരു നീണ്ട പ്രവചനമാണ്. അതിൽ ഒരു സുപുത്രൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. 1886 ഫെബ്രുവരി 20 അത് ഒരു വിളംബരം എന്ന നിലയ്ക്ക് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഈ പ്രവചനത്തിൽ പ്രസ്തുത പുത്രൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചുള്ള വെളിപാട് വചനങ്ങൾ ഇപ്രകാരമായിരുന്നു: അവൻ വളരെ ബുദ്ധിശാലിയും കാര്യജ്ഞനുമായിരിക്കും. മാത്രമല്ല ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങളാൽ അവൻ നിറയ്ക്കപ്പെടുന്നതാണ്. അള്ളാഹു ഇതനുസരിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് ഒരു പുത്രനെ നൽകി. ആ പുത്രൻ ഈ സവിശേഷതകളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് എന്നാണ്. അദ്ദേഹത്തെ മുസ്ലിം മൗദ് എന്നും പറയുന്നു. ജമാഅത്ത് ചരിത്രത്തെപ്പറ്റി അറിയുന്ന ഏതൊരു കുട്ടിക്കും ഈ പ്രവചനത്തെക്കുറിച്ചും നല്ലപോലെ അറിയാവുന്നതാണ്. എല്ലാ സ്ഥലത്തും ഇത് സംബന്ധിച്ച് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ സുപുത്രൻ ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങളാൽ നിറയ്ക്കപ്പെടുന്നതാണ് എന്ന പ്രവചനത്തിലെ വാചകങ്ങൾ പോലെ അള്ളാഹു താൻ തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെ പ്രദീപ്തമാക്കുകയും വിജ്ഞാനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ഭൗതികമായി അദ്ദേഹം ഏറെക്കുറെ പ്രൈമറി വരെ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മറിച്ച് അതുപോലുമില്ലായിരുന്നു. സ്കൂളിൽ പോയിരുന്നുവെങ്കിലും പരീക്ഷകളിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് സ്വയം എഴുതിയതുപോലെ ഒരിക്കലും പാസ്സായിരുന്നില്ല. ഭൗതിക വിഷയങ്ങളിലൊക്കെ വളരെ പിന്നിലായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹം മുഖേന വൈജ്ഞാനികവും ദീനീയപരവും സംവിധാനപരവുമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന് മുന്നിൽ പഠിതാക്കളെപ്പോലെ ശിശുക്കളെപ്പോലെ ആയി മാറി. അദ്ദേഹത്തിൻ്റെ 52 വർഷക്കാല ഖിലാഫത്ത് അതിൻ്റെ വ്യക്തമായ തെളിവാണ്. ആ മഹാത്മാവ് ലോകത്തിലെ വിവിധ വിഷയങ്ങളിൽ നിരവധി പ്രഭാഷണങ്ങൾ ചെയ്യുകയും പ്രബന്ധങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മതപരവും ഖുർആനിക വിജ്ഞാനപരവുമായ കാര്യങ്ങൾ അപരിമേയമാണ്. ആ മഹാത്മാവ് ഭൗതിക വിഷയങ്ങളെക്കുറിച്ചും രാജ്യത്തിലെ രാഷ്ട്രീയത്തെയും അന്തർദേശീയ രാഷ്ട്രീയത്തെപ്പറ്റിയും പ്രഭാഷണങ്ങൾ ചെയ്യുകയും പ്രബന്ധങ്ങൾ രചിക്കുകയുമുണ്ടായി. ചരിത്രപരമായും അനിതര സാധാരണമായ നിലയിലുള്ള പ്രബന്ധങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. സാമ്പത്തിക വിഷയങ്ങളിൽ ലോകത്തിലെ വ്യത്യസ്ത സംവിധാനങ്ങളെക്കുറിച്ച്, സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം എന്നിവയെപ്പറ്റിയെല്ലാം വിശകലനം നടത്തുകയും ഒരു പ്രഭാഷണം നടത്തുകയുമുണ്ടായി. പിന്നീട് അത് പുസ്തക രൂപത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ജമാഅത്തിൻ്റെ സാഹിത്യങ്ങളിലുണ്ട്. എത്രമാത്രമെന്നാൽ സൈനിക വിഷയങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ വൈജ്ഞാനിക വിഷയങ്ങളെപ്പറ്റിയും അദ്ദേഹം നൽകിയ വിജ്ഞാനങ്ങൾ തീർച്ചയായും മനുഷ്യ മസ്തിഷ്കങ്ങളെ അന്ധാളിപ്പിക്കുന്നവയാണ്. നിരവധി പ്രഭാഷണങ്ങൾ ആ മഹാത്മാവ് അന്യരുടെ മുന്നിലാണ് നിർവഹിച്ചത്. അവർക്ക് അതിൻ്റെ ഗഹനതയെയും അഭൗമികമായ വിജ്ഞാനത്തെയും സംബന്ധിച്ച് ശ്ലാഘിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രഭാഷണങ്ങളും ഈ പ്രബന്ധങ്ങളും ആയിരക്കണക്കിന് പേജുള്ളവയാണ്. ചെറിയ സമയത്തിനുള്ളിൽ അവ വിശദീകരിക്കാൻ മാത്രമല്ല, അവയെ പരിചയപ്പെടുത്താൻ പോലും കഴിയില്ല. ഉദാഹരണമായി ഞാൻ ഏതാനും കാര്യങ്ങൾ പറയാം. അത് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥിതി, നവലോക ക്രമം, ഇസ്ലാമിൽ ഭിന്നിപ്പിന് തുടക്കം തുടങ്ങിയ വിഷയങ്ങൾ ജമാഅത്തിൽ അധികമായി ചർച്ച ചെയ്യപ്പെടുന്നവയാണ്. അതിൽ നിന്ന് മാറി മറ്റ് ചില വിഷയങ്ങൾ പൊതുവെ ജനങ്ങൾക്ക് മുന്നിൽ വരാത്തവയെ സംബന്ധിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ മഹാത്മാവ് തുർക്കിയുടെ ഭാവിയും മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വവും എന്ന പേരിൽ ഒരു അഭിപ്രായം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ വിശകലനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 1919, അതായത് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ആരംഭദശയിലുള്ള കാര്യമാണ്. അതിൻ്റെ രത്ന ചുരുക്കം അഥവാ അതിൻ്റെ പരിചയം ഇപ്രകാരമാണ്. സമുദായത്തിൻ്റെ ഐക്യത്തിൽ നിന്ന് എല്ലാ സമയത്തും പൂർണ്ണമായും പ്രയോജനം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി അദ്ദേഹം ഇത്തരം സന്ദർഭത്തിൽ, അതായത് തുർക്കി സർക്കാർ വളരെ അപകടകരമായ ഒരവസ്ഥയിലായപ്പോൾ, വളരെ സുചിന്തിതമായ മാർഗദർശനം നൽകിക്കൊണ്ട് 1919 ഡിസംബർ 18 ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. വ്യത്യസ്ത ചിന്താഗതിയുള്ള മുസ്ലിങ്ങളുടെ ഐക്യത്തിനും ഒരുമയ്ക്കും വേണ്ടി അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശം ഇപ്രകാരമായിരുന്നു. അവിടെ തുർക്കി സർക്കാരിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു സമ്മേളനം നടന്നിരുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വീക്ഷണത്തിൽ മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഒരു സർക്കാരിനെ മാറ്റി വ്യത്യസ്ത പ്രവിശ്യകൾക്ക് രൂപം നൽകുന്നത് വ്യത്യസ്ത മുസ്ലിം കക്ഷികൾ ആരും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് എന്നതായിരിക്കണം സമ്മേളനത്തിന്റെ അടിസ്ഥാനം. ഇത് സംബന്ധിച്ചുള്ള ചിന്ത പോലും അസ്വസ്ഥതയുണ്ടാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തുർക്കി സർക്കാരിനെയും ഇസ്ലാമിന്റെ കേന്ദ്രമായ ഹിജാസിനെയും സംബന്ധിച്ച് എന്റെ മാർഗദർശനം എന്തെന്നാൽ, അറബികളുടെ ആത്മാഭിമാനം ഒരു സാമൂഹിക ആവേശ തള്ളിച്ചയിലാണ്. അവരുടെ സ്വാതന്ത്ര്യാഭിവാഞ്ച വിജൃംഭിതമായി കൊണ്ടിരിക്കുന്നു. 1300 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ തങ്ങളുടെ 4 മതിലുകൾക്കകത്ത് ഭരണാധിപന്മാരായിരിക്കുന്നത്. നല്ല സംവിധാനവും നീതിന്യായവും മുഖേന അവർ തങ്ങളുടെ അവകാശം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയൊരു അഭിപ്രായം വിജയപ്രദമാവുകയോ ബുദ്ധിമാനായ ഒരാളും തന്നെ അത് സ്വീകരിക്കുന്നതോ അല്ല. തുർക്കിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ മഹാത്മാവ് ഇപ്രകാരം ഒരഭിപ്രായം നൽകുകയുണ്ടായി. കേവലം സമ്മേളനങ്ങൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ഒന്നും നേടാനാകില്ല. അതല്ലെങ്കിൽ പൈസ സ്വരൂപിച്ച് വിളംബരങ്ങളും ട്രാക്കുകളും പ്രസിദ്ധീകരിച്ചതുകൊണ്ടും ഒന്നും നേടാനില്ല. മറിച്ച് ഒരു കൃത്യമായ പോരാട്ടം മുഖേന ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ഇത് വൈജ്ഞാനിക കാലഘട്ടമാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തണം. ഇത് വൈജ്ഞാനിക കാലഘട്ടമാകുന്നു. ജനങ്ങൾ ഓരോ കാര്യത്തിനും തെളിവന്വേഷിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയാസകരമായ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി കൃത്യമായ സംവിധാനം ഉണ്ടായിരിക്കണം. പ്രയോജനരഹിതമായ ഒരു സംഗതിയും ബുദ്ധിയുള്ളവർ ചെയ്യുന്നതല്ല. ഈ കാര്യം തന്നെയാണ് ഇന്നും മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത്. അന്ന് ഇത് തുർക്കി സർക്കാരിനെ സംബന്ധിച്ച് മാത്രമായിരുന്നു. ഇന്ന് നേരത്തേതിലും അധികമായി മുസ്ലിം ലോകവും അറബ് ലോകവും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കേവലം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതുകൊണ്ടും മീറ്റിംഗുകൾ നടത്തുന്നതുകൊണ്ടും കാര്യമില്ല. കർമ്മപരമായ ചുവടുകൾ വെക്കേണ്ടിയിരിക്കുന്നു. തുർക്കികൾക്കും ഇസ്ലാമിനുമെതിരെയുള്ള വിദ്വേഷത്തിന്റെയും പക്ഷപാതത്തിന്റെയും കാരണം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, പൂർവ്വപിതാക്കൾ മുഖേന അവരുടെ ഹൃദയങ്ങളിൽ, അതായത് ഇസ്ലാം ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ദുഷ്ചിന്തകൾ കുടിയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ ഒരു സാധാരണ മതമായി കണക്കാക്കുന്നില്ല. മറിച്ച് അത് മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്നും അകറ്റി മൃഗങ്ങൾ, അതും വന്യജീവികളാക്കുന്ന അധ്യാപനമാണെന്ന് അവർ കരുതുന്നു. ഇസ്ലാം അല്ലാതെ മറ്റ് മതങ്ങളിൽ നിന്ന് അവർ ഓടി അകലുന്നില്ല. അതേസമയം ഇതിനവർ വെറുപ്പോടുകൂടി കാണുന്നു. അവർ ഇസ്ലാമിനെ ഭയക്കുന്നു. അതായത് ഇസ്ലാം ശത്രുക്കൾ അതിന്റെ പുരോഗതിയെ നാഗരികതയുടെയും സാവധാനത്തിന്റെയും വഴിയിൽ തടസ്സമാണെന്ന് മാത്രമല്ല, അത് മനുഷ്യത്വത്തിന് വളരെ അപകടകരമാണെന്നും കരുതുന്നു. ഇന്നാണെങ്കിൽ ഇക്കാര്യത്തിൽ നേരത്തേതിലും അധികം ശക്തി ചെലുത്തുന്നു. എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും വലതുപക്ഷ ആളുകൾ അല്ലെങ്കിൽ മറ്റ് ആളുകൾ ഇസ്ലാമിനെതിരെ വലിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ അവർ നീങ്ങുന്നു. ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, മുസ്ലിങ്ങൾ തങ്ങളുടെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയേണ്ടതാണ്. സ്വയം ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാന്മാരാവുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണ്ടതാണ്. അങ്ങനെ മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിചാരിത പ്രയാസങ്ങളെ അകറ്റേണ്ടതാണ്. മതത്തിനു വേണ്ടി അവർ പ്രചാരണം നടത്തുന്നില്ലെങ്കിൽ, ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി അവർ ഈ അമൂല്യമായ അധ്യാപനത്തെ ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ, ഇനി തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയെങ്കിലും പരിശ്രമിക്കുക. കർമ്മപരമായി അവർ ഇസ്ലാമിനെ എപ്പോഴാണ് സമർപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ജീവിച്ചിരിക്കണമെങ്കിൽ കുറച്ച് പരിശ്രമിച്ചേ പറ്റൂ, കുറച്ച് പരിശ്രമിക്കണം. കാരണം അവരുടെ ജീവിതവും ഇസ്ലാമിന്റെ പ്രചരണവും പരസ്പരം പൂരകമാകുന്നു. ഈ തത്വങ്ങൾ ഇന്നും മുസ്ലിങ്ങൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇസ്ലാം ശത്രുക്കൾ മുസ്ലിം രാജ്യങ്ങളുടെ ചുറ്റുഭാഗത്ത് ഞെരുക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണുന്നു. മറ്റൊരു സന്ദർഭമുണ്ടായത് ആൾ പാർട്ടീസ് കോൺഫറൻസിലായിരുന്നു. ആൾ പാർട്ടീസ് കോൺഫറൻസിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു വീക്ഷണം എന്ന പേരിൽ അദ്ദേഹം മാർഗദർശനങ്ങൾ നൽകി. ഈ നോട്ടീസ് അദ്ദേഹം ആൾ ഇന്ത്യ മുസ്ലിം പാർട്ടീസ് കോൺഫറൻസ് സമ്മേളനത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി 1925 ജൂലൈ 13 എഴുതിയത്. സമ്മേളനം നടത്തിപ്പുകാർ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം നേരിട്ട് പങ്കെടുത്ത് തന്റെ അഭിപ്രായങ്ങൾ സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഹദരത്ത് മുസ്ലിമോ എഴുതി, എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല, പക്ഷേ എന്റെ പ്രതിനിധി മുഖേന എന്റെ വീക്ഷണങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഈ നോട്ടീസിൽ അദ്ദേഹം ഏറ്റവും ആദ്യം ഇസ്ലാമിനെ മതപരവും രാഷ്ട്രീയപരവുമായി പരിചയപ്പെടുത്തുകയുണ്ടായി. പറയുന്നു, ഇസ്ലാം ഒരു മതപരമായ സംജ്ഞയാണ്, അതുകൊണ്ട് ഈ മതത്തെ സ്വീകരിക്കുന്ന ആർക്കും അതിനെ പരിചയപ്പെടുത്താൻ അവകാശമുണ്ട്. മറ്റൊന്ന് ഇസ്ലാമിന്റെ രാഷ്ട്രീയപരമായ പരിചയപ്പെടുത്തലാണ്. രാഷ്ട്രീയപരമായി ആരാണ് മുസ്ലിങ്ങൾ? ഇതിനുള്ള മറുപടി മുസ്ലിങ്ങളുമായി രാഷ്ട്രീയപരമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു സംഘടനയുടെ അനുയായി സ്വയം മുസ്ലിം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അയാളെ മറ്റു വിഭാഗത്തിലെ ആളുകൾ മുസ്ലിം എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായി ഇടപഴകുമ്പോൾ ഹിന്ദുക്കളും സിഖുകാരും അയാളോട് ഒരേ രീതിയിലാണ് പെരുമാറുക. അഥവാ ഒരു വിഭാഗത്തിനെതിൽ വർത്തിക്കുന്നത് പോലെ അഥവാ ഒരു വിഭാഗത്തിനെതിരിൽ വർത്തിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരോടും പെരുമാറുക. എല്ലാവരോടും മുസ്ലിങ്ങൾ എന്ന രീതിയിലാണ് വർത്തിക്കുക. രാഷ്ട്രീയപരമായി അവരുടെ നേട്ടങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. മുസ്ലിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരായി ഇവരെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ച് ബോധം വരുന്നില്ല. ഇനി ബോധം വരുന്ന സമയത്ത് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നതല്ല. ആയതിനാൽ ആ മഹാത്മാവ് എല്ലാ മുസ്ലിം സമുദായങ്ങൾക്ക് മുന്നിൽ വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ പൂർണമായി ഐക്യവും ബന്ധവും പ്രകടിപ്പിക്കേണ്ടതാണ്. കാരണം രാഷ്ട്രീയമായി നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവർ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് തിരിയാതിരിക്കുക? അതിനുശേഷം ഇസ്ലാമിന്റെ പുരോഗതിക്കും പ്രചാരണത്തിനും അതിന്റെ രാഷ്ട്രീയപരമായ സ്ഥിരതയ്ക്കും വേണ്ടി ചില അഭിപ്രായങ്ങൾ സമർപ്പിച്ചു. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിന്റെ പ്രബലതയ്ക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായ കാര്യം എന്തെന്നാൽ ഇന്ത്യയിലുടനീളം ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തബ്ലീഗ് സംവിധാനം ഉണ്ടാക്കണം. പ്രചാരണ സംഘങ്ങൾ പരസ്പരം ഐക്യത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ്. കാരണം തബ്ലീഗ് ഇസ്ലാമിന്റെ ജീവിതമാണ്. അതിനുവേണ്ടി സമ്പൂർണനായ ഒരു സംവിധാനം തയ്യാറാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്പോൾ അതിന്റെ കർമ്മപരമായ വൃത്തം ലോകം മുഴുവനും എത്തിയിരിക്കുന്നു. കൂടാതെ മുസ്ലിങ്ങളുടെ വ്യാവസായികവും വിദ്യാഭ്യാസപരവുമായ രംഗത്ത് മുന്നേറ്റത്തിനു വേണ്ടി കൃത്യമായ വകുപ്പുകൾ സ്ഥാപിക്കേണ്ടതാണ്. ഓരോ വകുപ്പിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. വർഷാവസാനത്തിൽ ഈ ലക്ഷ്യം എത്രമാത്രം പൂർത്തിയായെന്ന് വിലയിരുത്തേണ്ടതാണ്. ഇപ്പോൾ ഇത് വലിയ വലിയ രാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഇസ്ലാമിൻ്റെതല്ല. മറിച്ച് ഈ സമയത്ത് എത്രയും വേഗം ഒരു കമ്മിറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അത് മുസ്ലിങ്ങൾ മറ്റ് മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഏതേതെല്ലാം ജീവിത ഘടകങ്ങളിലാണ് മുസ്ലിങ്ങളായ വിദഗ്ധന്മാരുടെ കുറവുള്ളത് എന്നും കണ്ടെത്തണം. പിന്നെ ഈ കമ്മിറ്റി അത് പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കുകയും വേണം. അതുപോലെ അദ്ദേഹം മുസ്ലിം ബാങ്കിന്റെ സ്ഥാപനം അനിവാര്യമാണെന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പറയുന്നു, പലിശരഹിതമായ അവസ്ഥയാണെങ്കിൽ ഞങ്ങളുടെ ജമാഅത്ത് അതിൽ ഭാഗഭാക്കാകാൻ തയ്യാറാണ്. അദ്ദേഹം മുസ്ലിംമാരും മുസ്ലിം ചേംബർ ഓഫ് കൊമേഴ്സും സ്ഥാപിക്കുന്നതിന് ഉപദേശം നൽകുകയുണ്ടായി. മാത്രമല്ല, ക്രിമിനൽ കേസുകൾ ഒഴികെ മുസ്ലിങ്ങളുടെ മറ്റെല്ലാ വഴക്കുകളും കോടതികൾ കൊണ്ടുപോകുന്നതിന് പകരം പരസ്പരം കൂടിയാലോചിച്ച് തീർപ്പാക്കുന്ന പഞ്ചായത്ത് സംവിധാനം വാർത്തെടുക്കേണ്ടതും അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അമുസ്ലിം സർക്കാരുകളുള്ള സ്ഥലങ്ങളിൽ സമാധാനത്തിനു വേണ്ടി ഏറ്റവും അനിവാര്യമായ സംഗതി പരസ്പരം മതപരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. ഉയർന്ന ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരെ അവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കണം. സ്വയം തങ്ങളുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ആ മഹാത്മാവ് കച്ചവടത്തെയും വ്യവസായത്തെയും കുറിച്ച് പറയുന്നു. കച്ചവടം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികം അശ്രദ്ധരാണ്. കച്ചവട സംബന്ധമായി ഹിന്ദുക്കളുടെ അടിമകളായി മാറിയിരിക്കുന്നു. ഇത് അക്കാലഘട്ടത്തിലെ കാര്യമാണ്. ഇപ്പോൾ നമുക്കിടയിൽ ലോകത്തിലെ വലിയ വലിയ ധനാഢ്യന്മാരുണ്ട്. അവർ കച്ചവടം ചെയ്യുന്നവരുമാണ്. പക്ഷെ അവർ വിവിധ മതക്കാരായ അവർ ക്രിസ്ത്യാനികളോ യഹൂദികളോ ആരുമായി കൊള്ളട്ടെ, അവരുടെ അടിമകളായി തീർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈ സമയത്തും ഇതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ അവർ ലോകത്തിലെ ഭരണകൂടങ്ങളെയും കച്ചവടക്കാരെയും അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. ആയതിനാൽ മുസ്ലിം ഭരണകൂടങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടത്തിലും വ്യവസായത്തിലും മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ്. അവസാനത്തിൽ അതത് മുസ്ലിം മോദ് മുസ്ലിങ്ങൾ പരസ്പരമുള്ള വഴക്കുകൾ അവസാനിപ്പിക്കേണ്ടതും പരസ്പരം ഐക്യവും അഖണ്ഡതയും അനിവാര്യമാണെന്നതിലേക്കും ശ്രദ്ധയിരുത്തിക്കൊണ്ട് പറയുന്നു. ഒരിക്കൽ കൂടി ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രബന്ധം അവസാനിപ്പിക്കാം. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എല്ലാ അധ്വാനങ്ങളും എല്ലാ ആസൂത്രണങ്ങളും നിഷ്ഫലമായി തീരുന്നതാണ്. നമ്മൾ പരസ്പരം കാഫർ എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മുസ്ലിങ്ങളാണ്. ഒരു ഭാഗത്തുണ്ടാകുന്ന നഷ്ടമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ മതപരമായ ഫത്വകൾ അവഗണിക്കേണ്ടതാണ്. കാരണം അതവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും പുറത്താകുന്നു. ഇസ്ലാം ഒരിക്കലും തന്നെ നിങ്ങളുടെ രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുസ്ലിങ്ങളെന്ന് മനസ്സിലാക്കാത്തവരുമായി ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുശ്രിക്കീങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി യഹൂദികളുമായി സന്ധി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങൾ ഇസ്ലാമിന്റെ രാഷ്ട്രീയപരമായ മേന്മയ്ക്ക് വേണ്ടി മറിച്ച് രാഷ്ട്രീയപരമായ സംരക്ഷണത്തിന് വേണ്ടി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതല്ലേ? നമ്മൾ ഈ സമയത്ത് ഐക്യമുണ്ടാക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭിന്നതകൾ ഇസ്ലാമിന് എതിരാണ് തെളിയിക്കപ്പെടുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമാണ് നിരീക്ഷിക്കപ്പെടും. അള്ളാഹു നമ്മെ ഈ ദുർഗതിയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. പാകിസ്ഥാനിലും മറ്റു ചില മുസ്ലിം രാഷ്ട്രങ്ങളിലും പൊതുവിൽ ഈ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും അഹമ്മദികൾക്കെതിരെ അവർ കാഫിറീങ്ങളാകുന്നു എന്ന ചിന്താഗതിയാണുള്ളത്. മാത്രമല്ല ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തെ കാഫിർ എന്ന് പറയുന്നു. പരിണതിയും ഉണ്ടാകുന്നു. സർക്കാരുകളും മുസ്ലിങ്ങളും ഈ സംഗതി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായിരുന്നപ്പോൾ ഒരു വട്ടമേശ സമ്മേളനം നടന്നിരുന്നു. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച പ്രശ്നം ഉയർന്നു വന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അവർ ഓരോ 10 കൊല്ലം കൂടുമ്പോഴും എത്രമാത്രം ഇവർക്ക് അധികാരങ്ങൾ നൽകണമെന്നത് സംബന്ധിച്ച്, സ്വയം സർക്കാരുണ്ടാക്കാൻ അനുമതി നൽകണമെന്നതിനെ സംബന്ധിച്ചും അവലോകനം നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു ഇംഗ്ലീഷുകാരനായ ബാരിസ്റ്റർ സർ ജോൺ സൈമൺ ആയിരുന്നു. ഏതായാലും ഈ കമ്മീഷനെയും അവരുടെ തീരുമാനങ്ങളെയും സംബന്ധിച്ച് പല സന്ദർഭങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതത് മുസ്ലിം മോദ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ദിശാബോധം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ചരിത്രങ്ങളിൽ അതർത് മുസ്ലിമോനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ കാണാവുന്നതാണ്. സർക്കാർ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളെ പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല. അതുകൊണ്ട് അവരത് സ്വീകരിച്ചില്ല. ഈ അവസ്ഥയിൽ സർക്കാർ വട്ടമേശ സമ്മേളനം സംഘടിപ്പിക്കുന്നുവെന്ന് വിളംബരപ്പെടുത്തി. അതിലെയും പ്രതിനിധികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ പുരോഗതികളെ സംബന്ധിച്ച് കൂലങ്കഷമായി ചിന്തിക്കുന്നതാണ്. പ്രസ്തുത സന്ദർഭത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി വളരെ വേഗം ഒരു പ്രബന്ധം തയ്യാറാക്കി. അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അവർ തങ്ങളുടെ പരസ്പരമുള്ള ഭിന്നിപ്പ് ഒഴിവാക്കേണ്ടതും സാമുദായികമായ പ്രയോജനത്തിന് വേണ്ടി ഐക്യത്തോടെ വർത്തിക്കേണ്ടതുമാണ്. ഈ മാർഗം മുഖേന മാത്രമേ അന്യ സമുദായങ്ങളെ നേരിടുന്നതിനും തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും വിജയപ്രദമാവുകയുള്ളൂ. കോൺഫറൻസിൽ യഥാവിധി തങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കാൻ കഴിവുള്ള പ്രതിനിധിയെ അയക്കേണ്ടതാണ്. അദ്ദേഹം ആ സന്ദർഭത്തിൽ സർക്കാരിന് മുന്നിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ കോൺഫറൻസിന്റെ തീരുമാനങ്ങളെ ജനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതുമാണ്. മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, എന്റെ വീക്ഷണത്തിൽ ആൾ മുസ്ലിം പാർട്ടി കോൺഫറൻസ് കർമ്മനിരതമാകാനുള്ള ഒരവസരം മുന്നിൽ വന്നിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് കേവലം ഒരു നോട്ടീസ് ഇറക്കിയത് കൊണ്ട് ആളായില്ല. വട്ടമേ സമ്മേളനത്തിന് പോകുന്നവർ ഈ ആവശ്യങ്ങളെ പിൻപുറം തള്ളുന്നവരാണെങ്കിൽ ആൾ മുസ്ലിം പാർട്ടി കോൺഫറൻസ് തീരുമാനങ്ങൾക്ക് യാതൊരു വിലയും ബാക്കിയാകുന്നതല്ല. അതുകൊണ്ട് ഇത് ഒരു ഭാഗത്ത് സർക്കാരിനെ തെറ്റായ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മോശമായ പരിണിതിയെക്കുറിച്ച് ഉണർത്തുകയും മറുഭാഗത്ത് മുസ്ലിം ജനത്തെ അതിൻ്റെ ഭവിഷ്യത്തുകൾ സംബന്ധിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതാകണം. മുസ്ലിങ്ങളുടെ പ്രതിനിധിയെ സംബന്ധിച്ചുള്ള തീരുമാനം മുസ്ലിങ്ങളുടെ പ്രധാന പാർട്ടികൾ മുഖേനായിരിക്കണം എന്ന കാര്യം തീരുമാനമാകുന്നതുവരെ അസ്വസ്ഥമായിരിക്കാൻ പാടുള്ളതല്ല. അക്കാലഘട്ടത്തിലെ അവസ്ഥകൾ അനുസരിച്ച് ഈ അഭിപ്രായം നിരവധി വേദികളിൽ വളരെ അവധാനതയോടെ ശ്രദ്ധിക്കപ്പെട്ടു. ഇനി ഇന്ത്യയുടെ അക്കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ അവസ്ഥകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും അദ്ദേഹം പ്രബന്ധങ്ങൾ എഴുതി. പ്രസ്തുത പ്രബന്ധത്തിൽ അദ്ദേഹം അന്നത്തെ അവസ്ഥകളും അതിൻ്റെ പ്രതിവിധികളെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് കുറച്ചു ശേഷം പ്രസ്തുത റിപ്പോർട്ടിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ പുരോഗതിയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഭാവിയിലെ കാര്യപരിപാടികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. സൈമൺ കമ്മീഷൻ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ പൂർണ്ണമായും പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഉസൂറിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. മേലിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടുകൂടാ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ സന്ദർഭത്തിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന് മേൽ ഒരു നിരൂപണം നടത്തിക്കൊണ്ട് അതിൻ്റെ ന്യൂനതകൾ വ്യക്തമാക്കുകയും ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കേണ്ടതും ഭാവിയിൽ എല്ലാ സമുദായങ്ങളും രഞ്ജിപ്പിലും സഹവർത്തിത്വത്തിലും പൂർണ്ണമായി ജീവിക്കേണ്ടതിനെ അനിവാര്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും ഉചിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നു, രാജ്യത്തിൻ്റെ രാഷ്ട്രീയവുമായി രാപ്പകൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെപ്പോലെ ഒരു മതത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ എനിക്ക് വലിയ ബന്ധമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രഞ്ജിപ്പും സഹവർത്തിത്വവും ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല, ഈ ചൂടിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഒരുപക്ഷെ വളരെ വേഗത്തിലെ വീടാഴങ്ങളിലേക്ക് എത്താൻ എനിക്ക് ഈ യുദ്ധത്തിൽ പരസ്പരം അല്ലെങ്കിൽ ഭാഗവാക്കാകുന്നവരെക്കാളും വേഗത്തിൽ എത്താൻ കഴിയുമെന്ന് കരുതുന്നു. ചുരുക്കത്തിൽ, ആ സമയത്ത് വട്ടമേശ സമ്മേളനത്തിന് വിളംബരം വന്നതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രശ്നപരിഹാരങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. അക്കാലഘട്ടത്തിൽ വലിയ വലിയ അസ്വസ്ഥതകളായിരുന്നു. എന്റെ വീക്ഷണങ്ങൾ രണ്ട് രാജ്യത്തെയും പക്ഷപാതരഹിതരായ ആളുകൾക്ക് മുന്നിൽ വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേലിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടുകൂടാ എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന് മേൽ ഒരു നിരൂപണം നടത്തിക്കൊണ്ട് അതിൻ്റെ ന്യൂനതകൾ വ്യക്തമാക്കുകയും ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കേണ്ടതും ഭാവിയിലെ എല്ലാ സമുദായങ്ങളും രഞ്ജിപ്പിലും സഹവർത്തിത്വത്തിലും സമാധാനപൂർണമായി ജീവിക്കേണ്ടതിന് അനിവാര്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും ഉചിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ നിരൂപണത്തിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിൻ്റെ ബൗദ്ധികമായ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വളരെ ബുദ്ധിപരവും തൃപ്തികരവുമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുമുണ്ടായി. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ അത് വായിച്ച് പ്രയോജനമെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ക്ലിപ്തവും വ്യക്തവുമായ നിരൂപണം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം പ്രതിനിധികൾക്ക് പ്രത്യേകമായും അതുകൊണ്ട് പ്രയോജനമുണ്ടായി. മാത്രമല്ല, അവർ ആദ്യമായി ഐക്യകണ്ഠേന തങ്ങളുടെ ആവശ്യങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കുകയുമുണ്ടായി. ആ കാലഘട്ടത്തിൽ അത് പ്രയോജനപ്പെട്ടു. അത് ഇംഗ്ലണ്ടിലെ ചിന്താശീലരായ ആളുകളെ സ്വാധീനിച്ചു. അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രത്യേക സ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളുടെ ബൗദ്ധികവും പ്രയോജനപ്രദവുമായ കാര്യങ്ങളെ അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലെയും ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകരിക്കപ്പെടുകയും അത് വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവം വായിക്കപ്പെടുകയുമുണ്ടായി. ചില ചിന്താശീലരായ രാഷ്ട്രീയക്കാരും എഴുത്തുകാരും വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ശ്ലാഘിക്കുകയും ചെയ്തു. അഹമ്മദിയ ജമാഅത്തിൽ പലതവണ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതുപോലെ രണ്ടു കൂട്ടർക്കുമിടയിലും അത് സ്വീകരിക്കപ്പെടുകയും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ സമർപ്പിക്കാം. യു പിയിലെ മുൻ ഗവർണറായ ലോർഡ് മെസ്റ്റൺ പറയുന്നു, താങ്കൾ എനിക്ക് അഹമ്മദിയ ജമാഅത്തിൻ്റെ നേതാവ് എഴുതിയ വളരെ ആകർഷകമായ ഗ്രന്ഥം അയച്ചു തന്നതിൽ എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്. ഇത് അയച്ചു കൊടുത്ത ആൾക്കാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും ഞാൻ താല്പര്യപൂർവ്വം വായിച്ചിട്ടുണ്ട്. ഇത് വായിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും പ്രയോജനപ്രദവുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പാർലമെന്റ് അംഗമായ ലെഫ്റ്റനന്റ് കമാൻഡർ കേനോർ ഡി പറയുന്നു, ഇന്ത്യൻ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന ഗ്രന്ഥം അയച്ചതിൽ എനിക്ക് താങ്കളോട് വളരെയേറെ കടപ്പാടുണ്ട്. ഞാനത് വളരെ താല്പര്യപൂർവ്വം വായിക്കുകയും ചെയ്തു. യു പിയിലെയും പഞ്ചാബിലെയും മുൻ ഗവർണർ സർ മാൽക്കം ഹീലെ ലണ്ടൻ ഇമാം മസ്ജിദിന് എഴുതിയ കത്തിൽ പറയുന്നു, അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാമിൻ്റെ ഗ്രന്ഥം താങ്കൾ എൻ്റെ പേരിൽ അയച്ചിരിക്കുന്നു എന്നതിൽ എനിക്ക് താങ്കളോട് വളരെയേറെ നന്ദിയുണ്ട്. ഞാൻ ജമാഅത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നല്ലപോലെ അറിവുള്ളവനാണ്. അതിൻ്റെ ഘടനയെ എനിക്ക് നല്ലപോലെ അറിയാം. വളരെ മൂല്യവത്തായി ഞാനതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. അവർ ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആകുന്നു. ഈ ഗ്രന്ഥം എനിക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാനത് തീർച്ചയായും വളരെ താല്പര്യപൂർവ്വം വായിക്കുന്നതുമാണ്. സർ ഹോൺ ഓംലർ പറയുന്നു, ഈ ചെറിയ ഗ്രന്ഥം അയച്ചതിന് ഞാൻ താങ്കളോട് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇതിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അഹമ്മദിയ ജമാഅത്തിൻ്റെ നേതാവ് നൽകിയ നിർദ്ദേശങ്ങളാണ് ചേർത്തിട്ടുള്ളത്. തമിഴ് കമ്മീഷൻ അഭിപ്രായത്തെ സംബന്ധിച്ച് ഇത്രയും വിശദമായ ഈ ഒരു വിമർശനം മാത്രമാണ് എൻ്റെ ദൃഷ്ടിയിൽ വന്നിട്ടുള്ളൂ. ഞാൻ എതിരഭിപ്രായമുള്ള അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ തൻ്റെ ജമാഅത്തിൻ്റെ വീക്ഷണം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ വന്ദേരായ അഹമ്മദി ജമാഅത്തിൻ്റെ ഇമാം കാണിച്ച ബൗദ്ധികമായ ആത്മാർത്ഥതയെയും വിശദീകരണത്തെയും ഞാൻ ശ്ലാഘിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിസ് ഹോൾനെസ് ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിൻ്റെ ഉന്നതമായ ചിന്താഗതികൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ഓണറബിൾ പീറ്റേഴ്സൺ CSI CIIE പറയുന്നു, ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന പുസ്തകം അയച്ചു തന്നതിൽ നന്ദിയുണ്ട്. എനിക്കിതുവരെയും അത് വായിച്ചു തീർക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടില്ല. പക്ഷേ വായിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു താല്പര്യജനകവും മൂല്യവത്തുമായ പരിശ്രമമാകുന്നു. ഗ്രന്ഥം അയച്ചു കൊടുത്ത ആളോട് അദ്ദേഹം ഉടനെ കാണാമെന്നും എഴുതിയിട്ടുണ്ട്. അലിഗഡിലെ ഡോക്ടർ സിയാവുദ്ദീൻ സാഹിബ് MLA എഴുതുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വളരെ താല്പര്യപൂർവ്വം വായിക്കുകയുണ്ടായി. അത് യൂറോപ്പിൽ വളരെയധികം പ്രചരിപ്പിക്കപ്പെടണമെന്നതാണ് എനിക്ക് താങ്കളോടുള്ള അപേക്ഷ. പാർലമെന്റിലെ ഓരോ മെമ്പർക്കും അതിൻ്റെ ഓരോരോ കോപ്പി തീർച്ചയായും അയക്കേണ്ടതാണ്. ബ്രിട്ടനിലെ ഓരോ പത്രത്തിൻ്റെയും എഡിറ്റർക്കും ഓരോരോ കോപ്പി അയച്ചു കൊടുക്കണം. ഈ ഗ്രന്ഥം ഇന്ത്യയെ അപേക്ഷിച്ച് ഇംഗ്ലണ്ടിൽ കൂടുതലായി പ്രചരിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഒരു അനഹമ്മദിയായ അദ്ദേഹം എഴുതുകയാണ്, ഇസ്ലാമിൻ്റെ വലിയൊരു സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഒരു അനഹമ്മദി മുസ്ലിം ആകുന്നു. ഹാജി അബ്ദുള്ള ഹാറൂൺ സാഹിബ് MLA കറാച്ചി പറയുന്നു, എൻ്റെ വീക്ഷണത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന ഈ പുസ്തകം ഏറ്റവും നല്ല ഗ്രന്ഥമാകുന്നു. അല്ലാമ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ എഴുതുന്നു, ഈ നിരൂപണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ വായിച്ചു നോക്കി. അത് വളരെ സമുചിതവും സമ്മിളിതവുമാണ്. ലാഹോറിലെ ഇൻഖിലാബ് പത്രം എഴുതുന്നു, ജനാബ് മിർസ സാഹിബ് ഈ നിരൂപണം മുഖേന മുസ്ലിങ്ങൾക്ക് വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ ഇസ്ലാമിക സംഘടനകൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് മിർസ സാഹിബ് ചെയ്തു കാണിച്ചത്. ലാഹോറിലെ സിയാസത്ത് എന്ന പത്രം എഴുതുന്നു, മതപരമായ അഭിപ്രായ ഭിന്നതകൾ മാറ്റി നിർത്തി നോക്കിയാൽ ജനാബ് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് രചനാരംഗത്ത് ചെയ്തു വെച്ചിട്ടുള്ള സേവനങ്ങൾ അതിൻ്റെ വലിപ്പം കൊണ്ടും പ്രയോജനം കൊണ്ടും ഏറെ ശ്ലാഘനീയമാകുന്നു. രാഷ്ട്രീയ രംഗത്ത് തൻ്റെ ജമാഅത്തുകളെയും പൊതു മുസ്ലിങ്ങളുടെ തോളോട് ചേർന്ന് നീങ്ങുന്നതിന് അദ്ദേഹം ഏതൊരു അടിസ്ഥാനപരമായ കർമ്മമാണോ ആരംഭിച്ചിട്ടുള്ളത് അത് തൻ്റെ നേതൃത്വത്തിൽ വിജയപ്രദമാക്കിയിരിക്കുന്നു. അത് നീതിബോധമുള്ള മുസ്ലിങ്ങളുടെയും യാഥാർത്ഥ്യബോധമുള്ള വ്യക്തികളുടെയും അഭിനന്ദനത്തിന് അർഹമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഉൾക്കാഴ്ചയെ ഒരു കാലഘട്ടം അംഗീകരിച്ചതാണ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഉൾക്കാഴ്ച ഒരു കാലഘട്ടം തന്നെ അംഗീകരിച്ചിരിക്കുന്നു. നെഹ്റു റിപ്പോർട്ടിനെതിരെ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിലും സൈമൺ കമ്മീഷന്റെ മുന്നിൽ മുസ്ലിങ്ങളെ നിലപാടുകൾ സമർപ്പിക്കുന്നതിലും വർത്തമാനകാല സമസ്തകളിൽ ഇസ്ലാമിന്റെ വീക്ഷണകോണുകൾ തെളിവ് സഹിതം സമർപ്പിക്കുന്നതിലും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ച് എടുക്കുന്നതിലും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ചെയ്തു കാണിച്ചത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള സൈമൺ റിപ്പോർട്ടിനുമേലുള്ള അദ്ദേഹത്തിന്റെ നിരൂപണം എന്നെ നിരൂപണം എന്ന പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയും വിശാലമായ അറിവിനെ സംബന്ധിച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അദ്ദേഹം തൻ്റെ ശൈലി സരളവും മറ്റുള്ളവരെ അംഗീകരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വളരെ ആകർഷണീയവുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് നിരൂപണങ്ങളുണ്ട്. പിന്നെ ലോകത്തിൻ്റെ ഇന്നത്തെ അസ്വസ്ഥതയ്ക്കുള്ള ഇസ്ലാമിക പരിഹാരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആഗോള സമാധാനത്തെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങളുമുണ്ട്. ഞാനത് ചുരുക്കി വിവരിക്കാം. ആഗോള സമാധാനത്തെ മുൻനിർത്തിക്കൊണ്ട് 1946 ഒക്ടോബർ 9 വളരെ വൈജ്ഞാനികപരമായ ഒരു പ്രഭാഷണം 5:00 ഡൽഹിയിലെ ഹാർട്ട് പാർക്ക് റോഡിലെ വിശാലമായ മൈതാനത്ത് നിർവഹിക്കപ്പെടുകയുണ്ടായി. ഈ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് അഹമ്മദികളും അമുസ്ലിങ്ങളുമായ ഉന്നത വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വളരെ ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രവിച്ചു. 1961 ഏപ്രിൽ 15 ഇത് അൽഫദലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണത്തെ സംബന്ധിച്ച് ഡൽഹിയിലെ തേജ് എന്ന പത്രം 1946 ഒക്ടോബർ 14 ലക്കത്തിൽ ഇങ്ങനെ എഴുതി. അഹമ്മദിയ നേതാവ് ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് പ്രഭാഷണത്തിൽ പറഞ്ഞു, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിഷയം ചിരപുരാതനമാകുന്നു. മനുഷ്യപ്രകൃതിയുമായി അതിന് വളരെ ആഴത്തുള്ള ബന്ധമുണ്ട്. അത് സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി ശത്രുതയുടെയും വെറുപ്പിൻ്റെയും വികാരങ്ങളെ ഇല്ലാതാക്കേണ്ടതായി വരും. ഈ വിഷയം രാഷ്ട്രീയപരമല്ല, മറിച്ച് ധാർമ്മികമാകുന്നു. നമ്മൾ ദൈവത്വത്തെ സംബന്ധിച്ച് ബോധവാന്മാരാവുകയും ഭക്ഷണത്തോടുള്ള സ്നേഹവും അത്യാർത്ഥിയും മറ്റും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കുള്ളിൽ വെറുപ്പിനും അത്യാർത്ഥിക്കും പകരം സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മതലോകത്തിലെ ഭിന്നതകൾ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ പരസ്പരമുള്ള വികാരങ്ങളെ മാനിക്കാൻ പഠിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ സഹനശക്തി ഉണ്ടാക്കണം. മതപരമായ കാര്യങ്ങളിൽ സഹനം കൈക്കൊള്ളുന്നത് പോലെ ഭൗതികമായ കാര്യങ്ങളിലും അതിന് അത്രത്തോളം തന്നെ പ്രസക്തിയുണ്ട്. മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഘട്ടത്തിലും ഇത് ധാരാളമാണ്. ക്രിസ്ത്യാനികളുമായുള്ള പ്രശ്നവും ഇതുതന്നെയാണ്. പറയുന്നു, നമുക്ക് സമുദായത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വഴക്കുകൾ ഇല്ലാതാക്കി ആഗോള സാഹോദര്യത്തിന് വികാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇതാണ് ഈ വിഷയത്തിൻ്റെ എത്തിച്ചുരുക്കം. പിന്നെ മറ്റു വിഷയം അദ്ദേഹം എഴുതിയത് ആക്ഷേപത്തിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ്. മർദ്ദിതരായ സമൂഹം അവർ നമ്മെ മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ പോലും അവരെ നമ്മൾ സഹായിക്കേണ്ടതാണ്. ഇതേക്കുറിച്ച് ഡൽഹിയിലെ തേജ് എന്ന ഇംഗ്ലീഷ് പത്രം അതിൻ്റെ നിരൂപണത്തിൽ എഴുതുന്നു, അഹമ്മദികൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ്. വാസ്തവത്തിൽ അവരോട് മറ്റു മുസ്ലിങ്ങൾ നല്ല രീതിയിലല്ല പെരുമാറുന്നത്. അവർ അഹമ്മദികളെ പ്രകോപിതരാക്കാൻ ശ്രമിക്കുകയാണ്. പറയുന്നു, അഹമ്മദികൾ പാകിസ്ഥാനെ സഹായിക്കുന്നു, മുസ്ലിങ്ങൾ അവരോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത് എന്ന് എഴുതുന്നു. പാകിസ്ഥാൻ ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ പിന്നെയും അവരോട് ഉണ്ടായതുപോലെ ആയിരിക്കും അത്. ആ സമയത്ത് അഹമ്മദികൾ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയുള്ളൂ, ചേർക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ്. ഇതായിരുന്നു ആ പത്രത്തിന്റെ നിരൂപണം. ഹദരത്ത് മുസ്ലിം മുഹമ്മദ് 1947 മെയ് 16 മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇതേപ്പറ്റി വിശകലനം നടത്തിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, വർദ്ധിതരായ സമൂഹം നമ്മെ വർദ്ധിക്കുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുകയാണെങ്കിൽ പോലും അവരെ സഹായിക്കുകയാണ് നമ്മുടെ കടമ. നമ്മുടെ ശത്രുക്കൾ നമ്മോട് അക്രമവും അനീതിയും കാണിക്കുമ്പോൾ നമ്മൾ അവരോട് നീതിപൂർവം പെരുമാറുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കാദിയാനിലും മറ്റും ഗ്രന്ഥരൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ചില ആളുകൾ ഹദരത്ത് മുസ്ലിം മുഹമ്മദ് എന്തിനാണ് പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലിച്ചത് എന്ന ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഈ പ്രഭാഷണം അതിനുള്ള മറുപടിയാണ്. ആ സമയത്തുള്ള സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ സഹായിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ജമാഅത്ത് എപ്പോഴും മുസ്ലിങ്ങളുടെ സഹായത്തിന് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഹദരത്ത് മുസ്ലിം മുഹമ്മദ് ഒരിക്കലും ജമാഅത്തിനു മേൽ ആക്രമം ഉണ്ടാകുന്നു എന്നതിനെ നിരാകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു, എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് മുസ്ലിങ്ങളെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്, അവരോടൊപ്പം നിൽക്കേണ്ടതാണ്. നമ്മൾ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അതിന്റെ ചുരുക്കം ഇപ്രകാരമാണ്: ഹദരത്ത് മുസ്ലിം മുഹമ്മദ് പാകിസ്ഥാൻ നിലവിൽ വന്നതിന് ശേഷം പഞ്ചാബിന്റെ തലസ്ഥാനമായ ലാഹോറിൽ പാകിസ്ഥാന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഒരു പ്രഭാഷണം നടത്തി. അതിൽ ലാഹോറിലെ വലിയ വലിയ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും വിദ്യാസമ്പന്നരും പങ്കെടുത്തിരുന്നു. ഈ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം തന്നെ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ആദ്യം 5 പ്രഭാഷണങ്ങൾ മീനാർഡി ഹാൾ ലാഹോറിലും 6-ാമത്തെ പ്രഭാഷണം യൂണിവേഴ്സിറ്റി ഓഫ് ലാഹോറിലുമാണ് സംഘടിപ്പിച്ചത്. പറയുന്നു, 1947 December 7 ലാഹോറിലെ മീനാർഡി ഹാളിൽ അദ്ദേഹം ഈ പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. സമയക്കുറവ് കാരണം ഈ പ്രഭാഷണത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ വിട്ടുപോയിരുന്നു. അതുകൊണ്ട് ഹദരത്ത് മുസ്ലിം മുഹമ്മദ് തന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഭാഷണത്തെ പൊതുസമൂഹത്തിനും പ്രയോജനത്തിനു വേണ്ടി അൽഫദിലും തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹദരത്ത് മുസ്ലിം മുഹമ്മദ് തന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഭാഷണത്തെ പൊതുസമൂഹത്തിന്റെ പ്രയോജനത്തിനു വേണ്ടി അൽഫദിലും പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1947 December 9 ലാഹോറിൽ നിന്ന് ഇറങ്ങിയിരുന്ന അൽഫദൽ ദിനപത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ പച്ചക്കറിയുടെയും കൃഷിയുടെയും മൃഗങ്ങളുടെയും സമ്പത്തിന്റെയും കാര്യത്തിൽ പാകിസ്ഥാനെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്നത് സംബന്ധിച്ചുള്ള വിലയേറിയ ഉപദേശങ്ങൾ അടങ്ങിയ തന്റെ അഭിപ്രായങ്ങൾ വയ്ക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ പ്രഭാഷണം വളരെയേറെ പ്രസിദ്ധമായി. ഇത് സംബന്ധിച്ചുള്ള ഇസ്ലാമിക അടിസ്ഥാന പാഠങ്ങളും ഇസ്ലാമിക തത്വങ്ങളും സംബന്ധിച്ച അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ അതിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ചട്ടക്കൂടിനെയും ഇസ്ലാമിക നിയമത്തിനെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രഭാഷണം നിർവഹിച്ചത്. ഇത് പൊതുജനങ്ങളുടെ പ്രയോജനം മുൻനിർത്തിക്കൊണ്ട് ആ സമയത്ത് 1947 February 18 ഒരു ലഘുലേഖ എന്ന നിലയ്ക്കും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോഴത് അൻവാറുലുലൂം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥസമാഹാരത്തിന്റെ 19-ാം വള്ളത്തിലുണ്ട്. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഇസ്ലാമിക നിയമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഏതു തരത്തിലുള്ള ഭരണഘടനയാണ് നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് വെളിച്ചം വീശിയിരുന്നു. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ ഭരണഘടന പ്രകാരം മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നതാണ്. പാകിസ്ഥാനിലെ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഖുറാനെയും സുന്നത്തിനെയും അടിസ്ഥാനത്തിൽ നിയമമുണ്ടാക്കേണ്ടതാണ്. അതിനെതിരെ ഭരണഘടന ഉണ്ടാക്കുന്നത് അനുവദിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് നിയമം പാസാക്കണം. അതായത് അടിസ്ഥാനപരമായി സർക്കാർ പൂർണമായും ഇസ്ലാമായിരിക്കുകയില്ല, അത് സാധ്യവുമല്ല. പക്ഷേ ഭരണത്തിന്റെ രീതി ഇസ്ലാമിക രൂപത്തിലായിരിക്കണം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ നിയമവും ഇസ്ലാമികമായിരിക്കണം. അതായത് ഇസ്ലാം ആവശ്യപ്പെടുന്നതും ഇസ്ലാം ഒരിക്കലും തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യഹൂദികളും ഇസ്ലാം മതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണമെന്ന് നിർബന്ധിക്കുന്നില്ല. മറിച്ച് അത് തികച്ചും നേർവിപരീതമായി എല്ലാ മതത്തിനും എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. ഇന്ന് ഇവർ പറയുന്നു, ഇസ്ലാമിക രാജ്യത്തിൽ ഇസ്ലാമിക നിയമങ്ങളും ഭരണഘടനയുമാണുള്ളത്. പക്ഷേ കർമ്മപരമായ അതിന് ആരംഭം കുറിച്ചതും ഉപദേശം നൽകിയതും ഹദരത്ത് മുസ്ലിം മുഹമ്മദ് ആണ്. ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും നിയമാവലി ഉണ്ടാക്കണമെന്നും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ മുല്ലാക്കൾ പറയുന്നത് പോലെ അഹമ്മദികൾ ഇസ്ലാമിന് തികച്ചും എതിരാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഉപദേശങ്ങളും ശ്രദ്ധ ക്ഷണിക്കലിന്റെയും ആവശ്യമെന്തായിരുന്നു? ഏതായിരുന്നാലും ഇന്ന് രാജ്യത്തെ നാമമാത്രരായ പണ്ഡിതന്മാർ പണയപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തെറ്റായ പദ്ധതികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് അള്ളാഹു സൽബുദ്ധിയുള്ള ആരെയെങ്കിലും ഉയർകൊള്ളിക്കുമാറാകട്ടെ. രാജ്യം പുരോഗതിയുടെ പാതികൾ നീങ്ങുമാറാകട്ടെ. പിന്നെ മറ്റൊരു വിഷയമുണ്ട്. പാകിസ്ഥാൻ ഇസ്ലാമിക സൗഹൃദത്തിന്റെ ഒരു ഇഷ്ടികയാകുന്നു. അത് നമ്മൾ ലോകത്ത് സ്ഥാപിക്കേണ്ടതാണ്. ഈ പ്രഭാഷണം അദ്ദേഹം ക്വെട്ട ടൗൺ ഹാളിലാണ് നിർവഹിച്ചത്. ഹദ്റത്ത് മുസ്ലിം മോഹദ് പാകിസ്ഥാൻ ഉണ്ടായ ഉടൻ തന്നെ പാകിസ്ഥാന്റെ ഭാവിയെ സംബന്ധിച്ച് ലാഹോറിൽ 6 പ്രഭാഷണങ്ങൾ ചെയ്തത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പശ്ചിമ പാകിസ്ഥാനിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിൽ പോവുകയും പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് നിവാസികൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ പ്രബലതയെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ തന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്താഗതികളും നിർമ്മാണപരമായ കാര്യങ്ങളും വ്യക്തമാക്കുകയുണ്ടായി. 1948 ജൂണിൽ അദ്ദേഹം ക്വെറ്റയിൽ പോയി വളരെ വിജ്ഞാനഭരിതവും ആത്മീയോജ്വലവുമായൊരു പൊതുപ്രസംഗം നിർവഹിച്ചു. അതിൽ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ നിവാസികൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് വളരെ വിശദമായി തങ്ങളുടെ വാക്കും സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. തന്റെ വൈകാരികവും സ്നേഹസമ്പന്നവുമായ വാക്കുകളിൽ അനുതര സാധാരണമായ വിശ്വാസദാർഢ്യം അവഗണിക്കാൻ സാധ്യമല്ലാത്ത നിശ്ചാർത്ഥ ദാർഢ്യത്തോടെയും ലക്ഷക്കണക്കിന് അരികവൽക്കരിക്കപ്പെട്ടതും ദുഃഖഭരിതവുമായ ഹൃദയങ്ങളിൽ ജീവന്റെയും സുവാർത്തയുടെയും ഒരു അത്യുഗ്രനാത്മാവ് സന്നിവേശിപ്പിക്കുകയുണ്ടായി. ഈ പ്രഭാഷണം 1948 ജൂലൈ 4 ക്വെറ്റ ടൗൺ ഹാളിൽ പാകിസ്ഥാനും അതിന്റെ ഭാവിയും എന്ന വിഷയത്തിലാണ് നിർവഹിക്കപ്പെട്ടത്. അൽഫദിൽ പത്രത്തിൽ 1952 മാർച്ചിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രഭാവമുണ്ടാക്കി. പാകിസ്ഥാന്റെ പുരോഗതിയും അതിന്റെ പ്രവൃത്തിയും സംബന്ധിച്ചുള്ള വിലയേറിയ ഉപദേശങ്ങൾ 1949 നവംബർ 11 സർഗോദയിലെ കമ്പനി ബാഗ് എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നൽകുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ പൊതുസമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ തർബിയത്തി സമ്മേളനങ്ങൾ പോലും നടത്താൻ കഴിയുന്നില്ല. ഈ നിലയ്ക്ക് പ്രസ്തുത സമ്മേളനം സവിശേഷ പ്രാധാന്യമുള്ളതായിരുന്നു. ആദ്യമായിട്ടാണ് സർഗോദയിലും പ്രാന്തപ്രദേശങ്ങളിലും സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് അഹമ്മദികളും അനഹമ്മദികളുമായ ആളുകൾക്ക് മുന്നിൽ തന്റെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചത്. അവരെ ഇസ്ലാമിക കൽപ്പനകൾ കഷ്ടമായി പാലിക്കാൻ വേണ്ടി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വളരെ ഹൃദയപൂർവം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ വളരെ താല്പര്യത്തോടെയും ശ്രദ്ധയോടെയും ജനങ്ങൾ ശ്രവിക്കുകയും ചെയ്തു. അദ്ദേഹം പാകിസ്ഥാന്റെ സംരക്ഷണവും സമാധാനവും ശ്രദ്ധിക്കാൻ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവേ ഈ രാജ്യം തരയണമേ എന്ന് നമ്മൾ സ്വയം ആവശ്യപ്പെട്ടതാണ്. ഇനി അതിന് ശരിയായ രീതിയിൽ നിലനിർത്തേണ്ടതും അതിന് അഭിവൃദ്ധി നൽകേണ്ടതും നമ്മുടെ കൈകളിലാണ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമ്മൾ ലജ്ജിതരായി തീരുന്നതാണ്. അള്ളാഹു നമ്മോട് പറയും, ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് ഒരു രാഷ്ട്രം നൽകി, പക്ഷേ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് മുല്ലാക്കൾ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ മഹാത്മാവ് വിവിധ ജീവിത തുറകളിലെ ആളുകളെ വിശ്വസ്തപൂർവ്വം തങ്ങളുടെ ടാക്സുകൾ നൽകാനും പാകിസ്ഥാന്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ യുവാക്കളെ സൈന്യത്തിൽ ചേർക്കാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ പത്രങ്ങളിൽ അത് ചർച്ചയായിരുന്നു. പാകിസ്ഥാൻ സർക്കാർ ഇസ്ലാമിക മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇസ്ലാമിന് വേണ്ടി പാകിസ്ഥാനെ ആവശ്യപ്പെട്ടതാണ്. അത് സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് ഒരു സമൂഹത്തിന്റെയും വിജയം അടയാളപ്പെടുത്തുന്നില്ല. ഈ സമയത്ത് എല്ലാ ആളുകളും തക്ബീർ മുഴക്കി പാകിസ്ഥാൻ ജിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് ഇന്ത്യയിലെ ഒരു എലി പോലും ചത്തുപോകുന്നതല്ല. വെറും മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഒന്നും തന്നെ ചത്തുപോകുന്നില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതാണ് വേണ്ടത്. കച്ചവടക്കാർ ടാക്സ് നൽകണം, പൊതുജനങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ റെയിൽവേയിൽ സഞ്ചരിക്കരുത്, യുവാക്കൾ അനാവശ്യ കാര്യങ്ങളിൽ തങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിന് പകരം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നേടാൻ ശ്രമിക്കണം, ദൃഢഗാത്രരായ യുവാക്കൾ സൈന്യത്തിൽ ചേരണം, ഓഫീസർമാർ കൈക്കൂലിയുടെ സ്വഭാവം പിടിയണം. ഇതെല്ലാം പ്രവർത്തനങ്ങളും വിശ്വസ്തയോടെയും അവധാനതയോടെയും ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ കർമ്മതലത്തിൽ സുദൃഢമാകുന്നതാണ്. എന്നാൽ ഇന്ന് കാലത്ത് നേരത്തേതിലും അധികം ഇതിനെതിരെയാണ് നടക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞു, പാകിസ്ഥാൻ ജിന്ദാബാദ് എന്നല്ല പറയേണ്ടത്. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഏതായാലും ജീവിക്കുന്നതിന്റെ കർമ്മസാക്ഷ്യം നൽകുക തന്നെ ചെയ്യുന്നതാണ്. സൈനികപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്, റഷ്യയിലെയും അന്നത്തെ യുദ്ധ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പോളണ്ടിൽ പ്രവേശിച്ചതും അത് സംബന്ധിച്ചുള്ള നിരൂപണവുമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യ പോളണ്ടിൽ പ്രവേശിച്ചപ്പോൾ അതത് മുസ്ലിം മോദ് ആ സമയത്ത് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇത് 1939 സെപ്റ്റംബർ 1 ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ലേഖനത്തിൽ റഷ്യ പോളണ്ടിൽ കടക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും വിവരിച്ചുകൊണ്ട് നിരൂപണം നടത്തി. റഷ്യ പോളണ്ടിനെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഉദ്ദേശം ശരിയല്ല. അവർ ജർമ്മനിയുമായി ചേർന്നിരിക്കുകയാണ്. തങ്ങളുടെ സൈന്യങ്ങൾ പോളണ്ടിലേക്ക് അയക്കുന്നതിന് അവർ ശാഠ്യം പിടിക്കുന്നു. അങ്ങനെ ജർമ്മനിക്ക് വേണ്ടി പോളണ്ടിനെ വരുതിയിലാക്കുന്നത് എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്നു. രക്തച്ചൊരിച്ചിലില്ലാതെ പോളണ്ടിലെ ഭരണത്തെ ഇല്ലാതാക്കുകയാണ്. ഈ നിലയ്ക്ക് വിജയം കിട്ടുന്നില്ലെങ്കിൽ ഉടമ്പടിയുടെ ബലത്തിൽ ജർമ്മനി ആക്രമണം നടത്തുന്നതാണ്. മറ്റു സമൂഹങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ ശരി, അതല്ലെങ്കിൽ ജർമ്മനി പോളണ്ടിനെ ചവിട്ടി വധിക്കുകയും ഒരിക്കലും രണ്ട് രാജ്യങ്ങളും ചവിട്ടി വധിക്കുന്നതും രണ്ട് രാജ്യങ്ങളും അതിന് വീതിച്ചെടുക്കുന്നതുമാണ്. കൂടാതെ ഈ ലേഖനത്തിൽ അദ്ദേഹം ഈ ലോകത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥകളിലേക്ക് വെളിച്ചം വീശുകയും തൻ്റെ ദീർഘവീക്ഷണത്തിൽ ഐക്യ സംഘത്തിന് പ്രയോജനപ്രദമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ഏതായാലും അങ്ങനെ പോളണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അന്തർദേശീയ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വളരെ ആഴത്തുള്ള അവഗാഹമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇനിയും പ്രഭാഷണങ്ങളുണ്ട്. സാഹിത്യങ്ങളിൽ ഞാൻ പറഞ്ഞു തോന്നുന്നതുപോലെ എണ്ണമറ്റ തഫ്സീറുകളുണ്ട്. ജുമാ പ്രഭാഷണങ്ങളും ജമാഅത്തി സമ്മേളനങ്ങളിലും മറ്റ് സന്ദർഭങ്ങളിലും ചെയ്ത പ്രഭാഷണങ്ങളും വൈജ്ഞാനികപരവും അഭൗമികവുമായ ജ്ഞാനങ്ങളുടെ ഖജനാവുകളാകുന്നു. തഫ്സീറെ കബീർ ആദ്യം 10 വാല്യങ്ങളിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നോട്ട്സുകൾ കൂടി ഉൾപ്പെടുത്തി അത് കുറെ കൂടി വെളിപ്പെടുത്തുകയുണ്ടായി. 15 വാല്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വിഷയങ്ങളിൽ കുറെ കൂടി വിശദമായി വിവരിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും സൂറത്തുകൾ അടങ്ങിയ നോട്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ അതും 20 വാല്യങ്ങളോളം ഉണ്ടായിരിക്കുന്നതാണ്. അത് 3000 പേജുകളുണ്ട്. ചുരുക്കത്തിൽ അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോട് ചെയ്ത പ്രവചനം, അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനം, അതിനെ എല്ലാ തലത്തിലും ഹദ്റത്ത് മീസാ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിൽ പൂർത്തീകരിച്ചു. ഏതാനും ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഈ വൈജ്ഞാനിക സാഹിത്യങ്ങൾ നാം വായിക്കാനും ശ്രമിക്കേണ്ടതാണ്. അതിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിലും സാർത്ഥകമാണ്. തീർച്ചയായും നമ്മൾ അതിൽ നിന്നും പ്രയോജനമെടുക്കേണ്ടതാണ്. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.